الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، شيخ الإسلام ابن تيمية رحمه الله ذاتنا العقيدة الواسطية لنا ينمكوا كان لدي وقوله لا تزال جهنم يلقى فيها وتقول هل من مزيد حتى يضع رب العزة فيها قدمه، وفي رواية عليها قدمه، فينزوي بعضها إلى بعض وتقول قط قط. من بخاري مسلم رواية حديث عن ابن تيمية رحمه الله ارتدعي ارتور كندا റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തജാലു ജഹന്നമു യുൽഖാ ഫീഹ, നരകത്തിൽ യുൽഖാ ഫീഹ, അതിൻ്റെ ആളുകളെ ഇട്ടുകൊണ്ടേയിരിക്കും, അതിൻ്റെ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. വതഖൂലു, നരകം അപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നരകത്തിലേക്ക് ആളുകളെ വിളിച്ചെറിയുന്തോറും നരകം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്തായ ദ വെക്കുവോളം റബ്ബുൽ ഇസ്സതി, റബ്ബുൽ ഇസ്സ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വെക്കുവോളം, ഫീഹ ആ നരകത്തിന്മേൽ, ഖദമഹു അവന്റെ ഖദം, അല്ലാഹുവിന്റെ ഖദം അവൻ നരകത്തിന്മേൽ വെക്കുവോളം, നരകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ ഖദം എന്നാൽ അല്ലാഹുവിന്റെ കാൽപാദം, അവന്റെ അതിമഹത്തായ സിഫത്താണത്. മറ്റെല്ലാ സിഫത്തുകളും പോലെ അള്ളാഹുവിന് കഥമുണ്ടെന്ന് അഥവാ അവന് കാൽപാദമുണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത് ഒരു പടപ്പിൻ്റേതും പോലെയല്ല, എങ്ങനെയാണ് നമുക്കറിയില്ല, റബ്ബ് എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ എന്നതുപോലെ ഒരു പടപ്പിനോടും സാദൃശ്യപ്പെടുത്താത്ത രൂപത്തിൽ നമ്മളതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ഫയൻസവി, അപ്പോൾ ആ നരകം ചുരുണ്ടുകൂടും, ബഅദുഹ ഇല ബഅദിൻ, അതിൽ ചില ഭാഗം ചില ഭാഗത്തെ ഉള്ളിലേക്ക് ചുരുണ്ടുകൂടും. വതഖൂലു എന്നിട്ട് പറയും, ഖത് ഖത് മദി മദി എന്ന് അള്ളാഹുവിനോട് പറയും. വളരെ മഹത്തായ ഒരു ഹദീസാണിത്. അള്ളാഹു നരകത്തിൽ നിന്ന് അമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ. ഇതിന് പരിശുദ്ധ ഖുർആനിൽ ഈ സംഭവം, ഈ കാര്യം സൂചിപ്പിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്തു ഖാഫിൽ ആയത്ത്, യൗമ നഖൂലു ലിജഹന്നമ ഹലിൻ തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. യൗമ നഖൂലു, നാം ചോദിക്കുന്ന ദിവസം, ലിജഹന്നമ നരകത്തിനോട്, ഹലിൻ തലഅതി നീ നിറഞ്ഞുവോ എന്ന് ചോദിച്ചാൽ, വതഖൂലു നരകം പറയും, ഹൽ മിൻ മസീദ് ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് നരകം പറയും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ ഈ ഹദീസ്, നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തജാലു ജഹന്നമു യുൽഖാ ഫീഹാ, നരകത്തിലേക്ക് എറിയപ്പെടും ആളുകൾ. അപ്പോൾ നരകത്തിലേക്ക് യുൽഖാ എന്നാണ് അള്ളാഹു പറഞ്ഞത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നരകത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയല്ല, മറിച്ച് അതിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ്. അതിലേക്ക് പ്രവേശിക്കുന്നത് പോലും അപമാനിതരായിട്ടാണ്, ചങ്ങലകളിൽ മേലാണ്, നിന്നരായിക്കൊണ്ടാണ്. എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അതിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ടാകും, അവർ കയറുന്നതിന് മുമ്പ് തന്നെ. വസീഖ അല്ലദീന തഖവ ഇലൽ ജന്നതി, വസീഖ അല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത അബ്വാബുഹാ, അതിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി നേരത്തെ തുറക്കപ്പെട്ടിട്ടുണ്ട്. وقال لهم خزنتها سلام عليكم طيبتم فادخلوها خالدين. അതിന്റെ കാവൽക്കാർ അവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ വളരെ നല്ലതാണ് ചെയ്തിട്ടുള്ളത്, ഫദ്ഖുലുഹ ഖാലിദീൻ, ശാശ്വതരായി നിങ്ങൾ ഇതിൽ പ്രവേശിച്ചുകൊള്ളൂ. ഔസിലിഫത്തിൽ ജന്നതുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവാബ് ഹഫീദ് മൻ ഖശിയ അർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലുഹ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹ വലദൈന മസീദ്. അല്ലാഹു പറഞ്ഞു, ഉസ്ലിഫത്തിൽ ജന്ന, സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടും. ലിൽ മുത്തഖീന, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിച്ചവർക്ക് വേണ്ടി, ഗൈറ ബഈദ്, അകലെയല്ലാതെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും. ഹാദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ്, ഇതായിരുന്നു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്. നോക്കൂ, നമ്മളിവിടെ സ്വർഗത്തെക്കുറിച്ച് കേട്ടതു മാത്രമാണ്, വായിച്ചതു മാത്രമാണ്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ നിന്നും നമ്മൾ അറിഞ്ഞത് മാത്രമാണ്. നമ്മളത് കണ്ടിട്ടില്ല. അത് കണ്ടിരുന്നുവെങ്കിൽ ഒരാളും ഒരിക്കലും അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അമൽ ചെയ്യുമായിരുന്നില്ല. അവന്റെ ജീവിതം ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി അവൻ മാറ്റിവെച്ചേനെ. പക്ഷെ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കത് കാണിച്ചു തന്നിട്ടില്ല, പക്ഷെ വിവരിച്ചു തന്നിരിക്കുന്നു. മുഅ്മിനുകളെ, ഈമാനുള്ളവരെ മോഹിപ്പിക്കുന്ന, ബുദ്ധിയുള്ളവരെ അതിന് പ്രാധാന്യം നൽകാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിവരിച്ചിരിക്കുന്നു. എന്നിട്ട് ഖിയാമത്ത് നാളിൽ അതിനുവേണ്ടി അമൽ ചെയ്ത തഖ്വയുള്ള ആളുകളോട് പറയുകയാണ്, ഹാദാ മാ തുഅദൂന, ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം. ലികുല്ലി അവ്വാബിൻ ഹഫീദ്, എല്ലാ അവ്വാബിനും ഹഫീദിനും, അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങിയവനാണ് അവ്വാബ്. ഹഫീദ്, അവനെ സൂക്ഷിച്ചവനാണ് ഹഫീദ്. هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب. رحمن يا الله هنا كان هذا بايبتا ورك الله هنا كندت الله الله هنا كندت الله فكشة الله هنا كندت بولا بايبتا الله هنا كندت الله انجلوم اول نمى كانوا نوند اين روبتل بايبتا ورك മുനീബായ കൽബോടെ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന കൽബോടെ വന്നവനാണ് ഈ സ്വർഗം, അവനുള്ളതാണിത്. അവരോട് പറയപ്പെടും, ഉദ്ഖുലുഹ ബിസലാം, സമാധാനത്തോടെ കയറിക്കോളൂ നിങ്ങൾ. ദാലിക യൗമുൽ ഖുലൂദ്, അതാകുന്നു ഖുലൂദിന്റെ ദിവസം, ശാശ്വത ജീവിതത്തിന്റെ ദിവസം. പിന്നെ മരണമില്ല, പിന്നെ അവിടെ നിന്നൊരു മാറ്റമില്ല. ലഹും മാ യശാഊന ഫീഹ, അവരുദ്ദേശിക്കുന്നത് അവർക്കവിടെ ഉണ്ടായിരിക്കും. അവർ കൊതിക്കുന്നതെല്ലാം, അവർ ചോദിക്കുന്നതെല്ലാം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ കൽബിലും സങ്കല്പിച്ചിട്ടില്ലാത്ത സുഖങ്ങളുടെ സ്വർഗം. വലദൈന മജീദ്, കൂടാതെ നമ്മുടെ പക്കൽ മജീദുണ്ട്, അധികമായി ഒന്നുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ സ്വർഗവാസികൾക്ക് അവൻ കാണിച്ചു കൊടുക്കുക എന്നതാണത്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. നസലുല്ലാഹൽ ജന്ന, നസലുല്ലാഹൽ ജന്ന, നസലുല്ലാഹൽ ജന്ന. നരകത്തിൽ അതിന്റെ ആളുകളെ വലിച്ചെറിയപ്പെട്ടാൽ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹൽമിൻ മജീദ്, ഹൽമിൻ മജീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിന്റെ വലിപ്പം അത്രയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ 70,000 ചങ്ങലകളിന്മേൽ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും. ഓരോ ചങ്ങലയിലും അത് പിടിച്ചു വലിക്കാൻ 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. ഈ നരകം അള്ളാഹുവിനോട് ഇങ്ങനെ പറയും, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ. അപ്പോൾ ഹത്താ യദ റബ്ബുൽ ഇസ്സതി ഫീഹാ ഖദമഹു വഫി റിവായ അലൈഹാ ഖദമഹു, അള്ളാഹു അതിന്മേൽ അവന്റെ ഖദം വെക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് അവന്റെ ഖദം, അവന്റെ വജ്ഹു പോലെ അഥവാ അവന്റെ മുഖം പോലെ, അവന്റെ ഐൻ അവന്റെ കണ്ണുകൾ പോലെ, അതുപോലെ അവന്റെ യജ് അവന്റെ ഒരു കൈകൾ പോലെ, അവന്റെ ശാഖ് കണങ്കാൽ എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ അവന്റെ സിഫത്താണ് അവന് കഥമുണ്ട് എന്നത്. ഒരിക്കലും ഒരു പടപ്പിന്റേതും പോലെ നമുക്ക് ചിന്തിക്കാൻ തന്നെ പാടില്ല, അതിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതെങ്ങനെയെന്ന് ചോദിക്കാൻ നമുക്ക് പാടില്ലാത്തതാണ്. അതിനെ അർത്ഥം മാറ്റി വേറെ എന്തെങ്കിലും ആക്കി അള്ളാഹുന്റെ സിഫത്തുകളെ നിഷേധിക്കാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയാണ് മുൻഗാമികൾ അതിന് മനസ്സിലാക്കിയത്. അവർ നേർക്കുനേരം അതിൽ വിശ്വസിച്ചു. കഥമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്കറിയാം, അതവർ വിശ്വസിച്ചു. എന്നാൽ അതിന്റെ രൂപം അതെങ്ങനെ എന്നറിയില്ല. അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്, അള്ളാഹു പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് എങ്ങനെയെന്ന് ചോദിക്കൽ ബിദഅത്താകുന്നു. നമ്മുടെ മുൻഗാമികൾ അത് ചോദിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിന് കഥം എന്ന സിഫത്തുണ്ട് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. നോക്കൂ, ആ സമയത്ത് നരകം അത് ചുരുണ്ടുകൂടും, അതിന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളിലേക്ക് അള്ളാഹുവിന്റെ കഥം വെച്ചതോടെ ചുരുണ്ടുകൂടുമ്പോ തഖൂലു എന്നിട്ട് നരകം പറയും ഖത് ഖത് മതി മതി എന്ന് പറയുന്നതാണ്. വഖൗലിഹി അടുത്തത് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അള്ളാഹുവിന്റെ സിഫത്തുകൾ സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെ കൊടുക്കുന്നു. يقول الله عز وجل لآدم عليه السلام يا آدم فيقول لبيك وسعديك فينادي بصوت إن الله يأمرك أن تخرج من ذريتك بعثا إلى النار. رسول الله صلى الله عليه وسلم പറഞ്ഞു ഇരിക്കുന്നു يقول الله عز وجل الله പറയുന്നതാണ് لآدم عليه الصلاة والسلام ആദമിനോട് അള്ളാഹു ഖിയാമത്ത് നാളായാൽ പറയും യാ ആദം ഓ ആദം ഫയഖൂൽ അപ്പോൾ ആദം പറയും ലബ്ബൈക വസഅദൈക അള്ളാഹുവേ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു ഫയുനാദി ബിസൗതിൻ അപ്പോൾ അള്ളാഹു ആദമിനെ വിളിക്കും ബിസൗതിൻ അവന്റെ അള്ളാഹുവിന്റെ ശബ്ദം ശബ്ദത്തോടെ വിളിക്കും ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് വിളിക്കും. ഇത് ഖുർആനിൽ നേരത്തെ വന്നതുപോലെ അള്ളാഹുവിന്റെ കലാം അവന്റെ നിദ അവൻ സംസാരിക്കുന്നവനാണ് എന്ന കലാം എന്ന അവന്റെ സിഫത്തിനുള്ള തെളിവാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കുന്നതാണ്. ഇത് ഖിയാമത്ത് നാളിൽ നടക്കുന്നതാണ്. അള്ളാഹു നേരെ മുമ്പേ സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവൻ സംസാരിക്കും. ആദമിനോട് അള്ളാഹു പറയും ഇന്നല്ലാഹ യഅമുറുക അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നു. അള്ളാഹു തന്നെ പറയും അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നു. കാരണം ആ വാക്കിൽ അള്ളാഹുവിന്റെ ആളമത്തുണ്ട്. അള്ളാഹു തന്നെ അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ അള്ളാഹുവിന്റെ അധികാരം അള്ളാഹു എല്ലാത്തിൻ്റെയും മലിക്കാണ് മാലിക്കാണ് എന്നത് സൂചിപ്പിക്കുന്ന വാക്കാണത്. ഹൈബത്തിന്റെ വാക്കാണത്. അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പറയൽ. അൻതുഖ്രിജ മിൻ ദുർരിയതിക നിന്റെ മക്കളിൽ നിന്ന് നീ കൊണ്ടുവരണം. ബഅസൻ ഇലന്നാർ നരകത്തിലേക്കുള്ള സംഘത്തെ. ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ഈ ഹദീസ് കൊണ്ടുവരാനുള്ള കാരണം ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആദമിനോട് സംസാരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ അവന്റെ കലാം എന്ന സിഫത്ത് സ്ഥാപിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നിട്ട്. അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ജഹ്മിയത്ത് പറയുന്നത് പോലെയല്ല, അവർ അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്തിനെ നിഷേധിച്ചു. അള്ളാഹുവിനെ അവർ ബിംബങ്ങളെ പോലെയാക്കി. ബിംബങ്ങളാണ് സംസാരിക്കാത്തത്. സംസാരിക്കുക സംസാരിക്കാതിരിക്കുക എന്നത് ന്യൂനതയാണ്, അതൊരു കുറവാണ്, വൈകല്യമാണ്. അതവർ അള്ളാഹുവിന്റെ പേരിൽ ആരോപിച്ചു. എന്നാൽ അങ്ങനെയല്ല, അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കുന്നവനാണ്. ആദമിനോട് അള്ളാഹു ഖിയാമത്ത് നാളിൽ സംസാരിക്കും. ആദമിനോട് നിന്റെ മക്കളിൽ നിന്ന് നരകത്തിലേക്കുള്ള സംഘത്തെ കൊണ്ടുവരൂ എന്ന് പറയും. ഇത് ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതിന്റെ ബാക്കിയിൽ നമുക്കിങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പോഴാണ് നരകത്തിലേക്കുള്ള ആളുകൾ വരിക, നരകത്തിലേക്കുള്ള ആളുകൾ വരിക 999 എണ്ണം നരകത്തിലേക്ക് പോകുമ്പോൾ ഒരാളാണ് ഇവിടെ പോവുക സ്വർഗത്തിലേക്ക് പോവുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്കാകെ പ്രയാസമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി പറഞ്ഞു ആ സമയത്താണ് യൗമയ്യ ജഅലുൽ വിൽദാന ശീബ. ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ കുട്ടികൾ പോലും നരച്ചു പോകുന്ന, പേടിച്ചിട്ട് നരച്ചു പോകുന്ന നാളാണത്. ഖുർആനിൽ സൂറത്ത് മുസമ്മിലിൽ അല്ലാഹു പറഞ്ഞതാണ്. അത് ഈ സമയത്താണ് നരകത്തിലേക്കുള്ള ആളുകളെ ഈ ഇങ്ങനെ കൊണ്ടുപോകാൻ, അവരെ കൊണ്ടുവരൂ എന്ന് പറയപ്പെട്ടാലാണ് നരച്ചു പോവുക പേടിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷേ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക, കാരണം അതിൽ 999 എണ്ണം യജൂജ് മജൂജിൽ നിന്നും ഒന്ന് നിങ്ങളിൽ നിന്നും ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു إني لأرجو أن تكونوا ثلث أهل الجنة സ്വർഗത്തിന്റെ മൂന്നിലൊന്ന് നിങ്ങളാകുമെന്ന് എന്റെ ഉമ്മത്താകുന്ന നിങ്ങളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹാബത്തൊക്കെ സന്തോഷത്താൽ തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ എന്നവർ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാർജു അൻ തകൂന നിസ്ഫ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലെ പകുതിയും നിങ്ങളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹും സന്തോഷത്താൽ തക്ബീർ ചൊല്ലി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ നബിമാരുടെ ഉമ്മത്തുകളും സ്വർഗത്തിലെ പകുതിയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് പകുതി. എല്ലാ നബിമാരുടെ ഉമ്മത്തും സ്വർഗത്തിലെ പകുതിയാണെങ്കിൽ പകുതി ആരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മാത്രമാണ്. ബാക്കി എല്ലാ നബിമാരുടെ ഉമ്മത്ത് കൂട്ടിയാലും ഒരു പകുതി. എന്നാൽ ഇതിനേക്കാൾ വലിയ ബിഷാറ സ്ഥിരപ്പെട്ട വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗക്കാർ 140 സഫാകുന്നു, 120 സഫാകുന്നു, 120 സഫാകുന്നു സ്വർഗക്കാർ, അതിൽ 80 ഈ ഉമ്മച്ചാകുന്നു, എന്റെ ഉമ്മച്ചാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ 80 120 എത്രയാണ്? പകുതിയാണോ? അല്ല, 3-2. 120 3 3-2 80. അപ്പോ സുൽസാൻ 3-2 പകുതിയേക്കാളും കൂടുതൽ എന്ന് ഉള്ള സന്തോഷ വാർത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ നബിമാരിൽ, അള്ളാഹുവിന്റെ റസൂലുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം, അതിനുള്ള തൗഫീഖ് അള്ളാഹു തന്നിട്ടും എന്നിട്ടും ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ വിട്ടില്ലെങ്കിലും അതെത്ര വലിയ ദൗർഭാഗ്യമായിരിക്കും. നഊദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിക്കുമെന്ന് ഈ ഹദീസിൽ വളരെ വ്യക്തമായി വന്നിരിക്കുന്നു. വഖൗലിഹി, അടുത്ത ഹദീസ്, മാ മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു ഹാജിബുൻ വലാ തർജുമാൻ ഔ തർജുമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, അല്ലാഹു അവനുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ടല്ലാതെ. അല്ലാഹു ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുന്നതാണ്. വലൈസ ബൈനഹു വബൈനഹു ഹാജിബുൻ വലാ തർജുമാൻ, അവനും അല്ലാഹുവിനുമിടയിൽ ഒരു മറയോ ഒരു തർജുമാൻ ഭാഷ പരിഭാഷപ്പെടുത്തുന്ന ആളോ ഇല്ലാതെ, ഒരു പരിഭാഷപ്പെടുത്തുന്ന ആളോ ഇല്ലാതെ, ഒരു മറയോ ഇല്ലാതെ അല്ലാഹു നിങ്ങൾ ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവരാണ് നാം. അല്ലാഹുക്ക് യാതൊരു പ്രയാസവുമില്ലാതെ എത്ര കോടി കോടാനുകോടി മനുഷ്യരോടും ഇൻസിനോടും ജിന്നിനോടും അവരെ ചോദ്യം ചെയ്യാൻ, അവരുടെ ഓരോരുത്തരുടെയും കണക്ക് നോക്കാൻ അല്ലാഹുക്ക് യാതൊരു പ്രയാസമില്ല. കുറച്ചാളുകളെ നിയന്ത്രിക്കാൻ നമ്മൾ എത്ര പ്രയാസപ്പെടും? കുറച്ചധികം ആൾ വന്നാൽ ഒരാൾക്കും പിന്നെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, എല്ലാ ആളുകളെയും നോക്കാൻ കഴിയുകയില്ല. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അവൻ്റെ പടപ്പുകളെ ഓരോരുത്തരെയും ഹിസാബ് നടത്താൻ അള്ളാഹുക്ക് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവരും ഹിസാബ് നേരിടേണ്ടി വരും അവരുമാണ് നമ്മളെല്ലാവരും. ഈ ഹദീസിലും അള്ളാഹുവിൻ്റെ കലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനോട് ഓരോരുത്തരോടും സംസാരിക്കുന്നതാണ്. അതിനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വഖൗലിഹി, അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസാണ്. ഫീ റുഖ്യത്തിൽ മരീദ്, ഒരു മരീദിനെ, രോഗിയെ മന്ത്രിക്കുന്ന മന്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യയിൽ വന്നിരിക്കുന്നു എന്നാണ് ഹദീസ്. പക്ഷേ ഈ ഹദീസ് സഹീഹ് അല്ല, ഇത് ദഈഫാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചില മുൻഗാമികൾ അവർ ദഈഫായ ഹദീസുകൾ അവരുടെ കിതാബുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ അവർക്ക് ആ ഹദീസിനെ കുറിച്ച് അതിന്റെ ദഈഫ് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ വല്ലാഹു അലം ചില കാരണങ്ങൾ ഹദീസുകൾ ദഈഫാകുന്നത് അതിലെ ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവിമാർ, അതിലെ റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങളാണല്ലോ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് പൊതുവെ തീരുമാനിക്കുന്നത്. അതിൽ ദഈഫായ ഏതെങ്കിലും ഒരു റാവി ഒരു റിപ്പോർട്ടറെ കുറിച്ച് അയാളുടെ പോരായ്മ എന്താണെന്ന് ചില പണ്ഡിതന്മാർക്ക് ആ വിവരം ഒന്ന് കിട്ടണമെന്നില്ല. അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ അവർ ദൈഫായ ഹദീസുകൾ കൊണ്ടുവന്നേക്കും. അപ്പം അത് മനസ്സിലായ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അവർക്ക് മുൻപേയും അവരുടെ കാലത്ത് തന്നെയുള്ള ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദൈഫ് ആണെന്ന് പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയൊരു ഹദീസാണിത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ ഹദീസ് എന്ത് വിഷയം തെളിയിക്കാനാണോ കൊണ്ടുവന്നിട്ടുള്ളത് അത് സഹീഹായ വേറെ ഹദീസുകളിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്, വേറെ സഹീഹായ ഹദീസുകളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിന്റെ ആയത്തുകളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഹദീസ് ഞാൻ വായിക്കാം. റബ്ബൻ അല്ലാഹു അല്ലദീ ഫിസ്സമാ, സമാഇലുള്ള ഞങ്ങളുടെ റബ്ബായ അള്ളാഹുവേ, മുകളിലുള്ളവനായ നമ്മുടെ റബ്ബായ അള്ളാഹുവേ, അംറുക ഫിസ്സമാഇ വൽ അർദ്, നിന്റെ കൽപ്പന അത് സമാഇലും അർദിലുമുണ്ട്, മുകളിലും താഴെയുമുണ്ട്. കമ റഹ്മതുക ഫിസ്സമാ ഇജ്അൽ റഹ്മതക ഫിൽ അർദ്, നിന്റെ റഹ്മത്ത് ആകാശത്തിലുള്ളതുപോലെ ഇജ്അൽ റഹ്മതക ഫിൽ അർദ്, ഭൂമിയിലും നിന്റെ റഹ്മത്ത് നീ ഏർപ്പെടുത്തണമേ. ഇഗ്ഫിർ ലനാ ഹൗബന വ ഖതായാന, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അൻത റബ്ബു തയ്യിബീൻ, നീയാണ് തയ്യിബായ നല്ലവരായ ആളുകളുടെ റബ്ബ്. അൻസിൽ റഹ്മത്തൻ മ റഹ്മതിക്, നിന്റെ റഹ്മത്തിൽ നിന്നൊരു റഹ്മത്ത് നീ താഴേക്കിറക്കുക. വശിഫാ മിൻ ശിഫായിക്, നിന്റെ ശിഫായിൽ നിന്നൊരു ശിഫാ, നിന്റെ ശിഫായിൽ നിന്ന് നീ നൽകുന്ന ശമനത്തിൽ നിന്നൊരു ശമനം നീ താഴേക്കിറക്കുക. അല ഹാദൽ വജ, ഈ രോഗത്തിന് നീ ആ ശിഫ താഴേക്കിറക്കുക. ഫയബ്ര, അങ്ങനെ അത് സുഖപ്പെടട്ടെ. ഇതാണ് ഹദീസ്. ഷെയ്ഖുൽ സാഹിബ് ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, അള്ളാഹു സമാഇലാണ് ഉള്ളത് എന്ന് തെളിയിക്കാനാണ്. പക്ഷെ അത് സഹിഹായ വ്യക്തമായ വേറെ ഹദീസുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. നോക്കൂ അടുത്ത ഹദീസ്. വഖൗലിഹി വല അർശു ഫൗക ദാലിക് വല്ലാഹു ഫൗക അർശിഹി വഹുവ യഅലമു മാ അൻതും അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, വല അർശു ഫൗക ദാലിക്, അല്ലാഹുവിന്റെ അർശ്, അവന്റെ അർശ് അത് അതിനേക്കാളും മുകളിലാണ്. എന്തിനു മുകളിലാണ്? ഏഴാകാശങ്ങൾക്ക് മുകളിൽ. അതിനു മുകളിൽ മാ ഉണ്ട്, വെള്ളമുണ്ട്, നമുക്കറിയില്ല അതെങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്. അതിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശ്. വല്ലാഹു ഫൗക അർശിഹി, അള്ളാഹു അവന്റെ അർശിനു മുകളിലാണ്. വഹുവ യഅലമു, അവൻ അറിയുന്നു. മാ അൻതും അലൈഹി, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഏഴാകാശങ്ങൾക്ക് മുകളിലായിട്ടും അള്ളാഹു അറിയുന്നു നമ്മളെന്താണ് ചെയ്യുന്നത് എന്ന്. അവനവന്റെ അർശിനു മുകളിലാണ്. വഖൗലിഹി ലിൽജാരിയ, മറ്റൊരു ഹദീസ്, ഇത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള പ്രസിദ്ധമായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലിൽജാരിയ, ആ അടിമയായ പെണ്ണിനോട് ചോദിച്ചു, എന്താണ് ചോദിച്ചത്? അയ്ന അല്ലാഹ്, എവിടെയാണ് അള്ളാഹു? ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അയ്ന അല്ലാഹ്, മൻ അന, അള്ളാഹു എവിടെ, ഞാൻ ആരാണ്? ചോദിച്ചത് എന്തിനാണ്? ആ സ്ത്രീ മുഅ്മിനത്താണോ എന്ന് പരിശോധിക്കാൻ. അവരുടെ രണ്ട് ഉത്തരം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് ശ്രദ്ധിക്കുക. ഖാലത്ത് ഫിസ്സമാ, അവർ പറഞ്ഞു ഫിസ്സമാ, അള്ളാഹു സമാഇലാണ്, മുകളിലാണ്, അവൻ ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. ഖാല മൻ അന, റസൂലുള്ളാഹി ചോദിച്ചു, മൻ അന, ഞാനാരാണ്? ഖാലത്ത്, അവർ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതിഖഹാ فانها مؤمنه, അവരെ മോചിപ്പിക്കൂ, അവർ മുഅ്മിനത്താണ്, ഈമാനുള്ള സ്ത്രീയാണ്. സഹാബത്തിലെ പാവപ്പെട്ട ഒരു അടിമക്ക് പോലും, അടിമയായ ഒരു പെണ്ണിന് പോലും അറിയാം അല്ലാഹു എവിടെയാണ്. ഇന്നോ വലിയ 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 ദീനി ഡിഗ്രികൾ പേരിന്റെ അപ്പുറത്തിപ്പുറത്തുള്ള ആളുകൾ അല്ലാഹു എവിടെയും ചോദിച്ചാൽ പറയും, ഫിക്കുല്ലി മക്ക, അല്ലാഹു എല്ലായിടത്താണ്, എല്ലായിടത്തുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, ഇത് ഇസ്ലാമിന് നേരെതിരായ ആശയമാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ പടപ്പുകളിൽ ഹുലൂലായി അവതരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം വരിക. അള്ളാഹു സമാഇലാണ് എന്നത് നിഷേധിച്ചുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. സഹാബത്തിലെ സാധുക്കളായ ആളുകൾക്ക് വരെ ഇതറിയാം, അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അടുത്തുണ്ട് എന്ന് ഖുർആനിലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വാഹനത്തിന്റെ കഴുത്തിനേക്കാൾ അടുത്തുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ദാസ് കൊണ്ട് അവൻ പടപ്പുകളിൽ ഇറങ്ങിയിരിക്കുന്നു എന്നല്ല, അവനേഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്. എന്നാൽ അവന്റെ ഇൽമും ഖുദറത്തും അവന്റെ അറിവും കഴിവും അവന്റെ ഇഹാത്തത്തും കൊണ്ട് അഥവാ അവൻ വലയം ചെയ്തിരിക്കുന്നു എന്ന നിലക്കും അവൻ അവന്റെ പടപ്പുകളോട് അടുത്തിരിക്കുന്നു. വഖൗലിഹി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇതും വളരെ പ്രസിദ്ധമായ ഹദീസാണ്, ഇമാം ബുഖാരിയും മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, ശ്രദ്ധിക്കുക. ഇദാ ഖാമ അഹദുക്കും ഇലാ സ്വലാ, നിങ്ങളിൽ ആരെങ്കിലും നിസ്കാരത്തിന് നിന്നാൽ, ഫഇന്നല്ലാഹ ഖിബല വജ്ഹിഹി, അള്ളാഹു അവന്റെ മുഖത്തിന് മുന്നിലുണ്ട്, മുഖത്തിന് നേരെയുണ്ട്. അവൻ നിന്നിട്ടില്ല, എങ്ങോട്ടാണോ തിരിഞ്ഞിട്ടുള്ളത് അവിടെ അള്ളാഹു ഉണ്ട്. ഫല യബ്സുഖന്ന, അതുകൊണ്ട് നിങ്ങൾ ഒരാളും തന്നെ തുപ്പരുത്, ഖിബല വജ്ഹിഹി, നിസ്കാരത്തിൽ മുഖത്തിന് നേരെ, ഖിബലക്ക് നേരെ തുപ്പരുത്, മുഖം ഏത് ഭാഗത്തേക്കാണോ തിരിച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് തുപ്പരുത്. വല അൻ യമീനിഹി, വലതു ഭാഗത്തേക്കും തുപ്പരുത്. വലാക്കിൻ അൻ യസാരിഹി, മറിച്ച് തുപ്പണമെങ്കിൽ തുപ്പുക ഇടതു ഭാഗത്ത്, ഔ തഹ്ത ഖദമിഹി, അല്ലെങ്കിൽ കാൽപാദത്തിന്റെ അടിയിൽ. ചില റിവായത്തുകളിൽ ഔ അല്ല വന്നിട്ടുള്ളത്, അൻ യസാരിഹി തഹ്ത ഖദമിഹി, ഇടതു ഭാഗത്ത് കാലിന്റെ അടിയിൽ എന്ന് ആണ് ഹദീസിൽ ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു കാരണമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വരുമ്പോൾ ആരോ ഒരാൾ മസ്ജിദിന്റെ മുൻഭാഗത്തുള്ള ചുമരിൽ തുപ്പിയിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടി കൊണ്ട് അത് നീക്കിക്കളഞ്ഞു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അവിടുത്തെ മുഖത്ത് വെറുപ്പ് പ്രകടമായി. എന്നിട്ട് പറഞ്ഞു, എല്ലാരെങ്കിലും നിസ്കരിക്കാൻ നിന്നാൽ, എന്നിട്ട് തുപ്പാൻ തോന്നിയാൽ ഉണ്ടാക്കരുത്, മുന്നിലേക്ക് തുപ്പരുത്, ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പരുത്. ഖിബല വജ്ഹി, മുഖം എങ്ങോട്ടേക്കാണോ ആ ഭാഗത്തേക്ക് തുപ്പരുത്. മുഖം എങ്ങോട്ടേക്കാണ് നിസ്കരിക്കുമ്പോൾ, ഖിബലയുടെ ഭാഗത്ത് തുപ്പരുത്. അതല്ലാത്ത സമയത്ത്, നിസ്കാരത്തിലല്ലാത്ത സമയത്ത് ഖിബലയുടെ ഭാഗത്ത് തുപ്പാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യം പറയാതെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. നിസ്കാരം എന്ന് പറയാതെ ഹദീസ് വന്നിട്ടുണ്ട്. ആരെങ്കിലും ഖിബലയ്ക്ക് നേരെ തുപ്പിയാൽ ഖിയാമത്തെ നാളിൽ അവനവന്റെ തുപ്പിയത് അവന്റെ മുഖത്ത് ആയിക്കൊണ്ട് ഖിയാമത്തെ നാളിൽ വരും എന്നൊരു ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ആ ഹദീസ് എവിടത്തേക്ക് ബാധകമാക്കണം, നിസ്കാരത്തിലേക്കാണ് ബാധകം എന്ന് ചിലർ പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, അതെല്ലാ സമയത്തും ബാധകമാണ്, എല്ലാ സമയത്തും ഖിബലയ്ക്ക് നേരെ എന്താക്കരുത്, തുപ്പരുത് എന്ന് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോ നമുക്ക് ഏറ്റവും അഹ്വത്, ഏറ്റവും സുരക്ഷിതമായത്, ഖിബല എവിടെയാണെന്ന് അറിയുമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് തുപ്പാതിരിക്കുക. ഖിബല ഏത് ഭാഗത്തേക്കാണ് നമ്മൾ അറിയുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് തുപ്പാതിരിക്കുക എന്നതാണ് ഏറ്റവും ശരിയായത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഖിബലയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അതായത് അപ്പുറത്തേക്ക് നമ്മളൊന്നും പറയാൻ പാടില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത്, ഖിബലക്കേറെ കാലു വിട്ടരുത് എന്ന് ചിലർ പറയും, ഖിബലക്കേറെ ഇരു കാലും നീട്ടി കിടക്കരുത് എന്ന് ചിലർ പറയും, ഖിബലക്കേറെ കാലു വിട്ടി ഇരിക്കരുത്, കിടക്കരുത്. അതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വരാത്തതാണ്. മനസ്സിലായില്ലേ? ഖിബലക്കേറെ കാലു വിട്ടരുതെന്നോ ഖിബലക്കേറെ കാലു വിട്ടി കിടക്കരുതെന്നോ ഒന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം, അസലൻ ഇങ്ങനത്തെ കാര്യങ്ങളുടെ അവസ്ഥ, ഇതിന്റെ വിധി എന്താണ്? ഹലാലാണ്. എങ്ങനെ കിടക്കണം, എങ്ങനെ ഇരിക്കണം, ഇതൊക്കെ ഇതിന്റെ കാസിൽ അടിസ്ഥാനം ജായിസാണ്, ഹലാലാണ്. അപ്പൊ അങ്ങനത്തത് പാടില്ല എന്നതിന് പ്രത്യേകം തെളിവ് വേണം. തെളിവില്ലാതെ ആളുകൾ ഇങ്ങനത്തത് പറഞ്ഞെന്താക്കരുത്, ബുദ്ധിമുട്ടാക്കരുത്. ആളുകൾ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബലക്കേറെ കാല് നീട്ടിയിരുന്നതായി ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇരു കാലുകളും ഖിബലക്ക് നേരെ നീട്ടിയിരുന്ന ായ ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്ത വിലക്കുകൾ നമുക്ക് പറയാൻ പാടില്ലാത്തതാണ്. എന്നാൽ തുപ്പുക എന്നത് പാടില്ലാത്തതാണ്. അതുപോലെ ഖല, മലമൂത്ര വിസർജനത്തിന് ഖിബലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത് എന്നത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. മുസ്ലിമുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുമരുകൾക്കുള്ളിലാകുമ്പോൾ അത് ഹുർമത്തിൽ നിന്ന് താഴേക്ക് പോകും. ചുമരൊന്നും ഇല്ല, നമ്മൾ ഫദായിലാണ്, ഒഴിഞ്ഞ സ്ഥലത്ത് വെളിപ്രദേശത്താണ് ഇരിക്കുന്നതെങ്കിൽ ഹറാമാണ് ഖിബലക്ക് നേരെ തിരിയൽ, അല്ലെങ്കിൽ ഖിബലക്ക് മുന്നിടലോ പിന്നിടലോ. എന്നാൽ ചുമരുകൾക്കുള്ളിലാണെങ്കിൽ അത് ഹറാമല്ല, പക്ഷേ അത് ഒഴിവാക്കേണ്ടതാണ്, അത് മക്രൂഹായ സംഗതിയാണ്. ചുമരുകൾക്കുള്ളിലാണെങ്കിൽ അത് ഹറാമല്ല, പക്ഷേ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അത് സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരൊക്കെ അത് സൂക്ഷിച്ചിരുന്നു. അവർ ഷാമിലേക്ക് ചെന്നപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഷാമിലേക്ക് ചെന്നപ്പോൾ ഈ ഇതുപോലെ ടോയ്ലറ്റുകളൊക്കെ കിബിലക്ക് നേരെയാണ് അല്ലെങ്കിൽ കിബിലക്ക് പുറം തിരിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒന്ന് ചെരിഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് ശേഷം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹഫ്സയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി ഭാര്യയായ ഹഫ്സയുടെ വീട്ടിൽ ഖിബ്ലക്ക് പിന്നിട്ടുകൊണ്ട് അവിടുന്ന് മലമൂത്ര വിസർജനം നടത്തിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഒരാവശ്യത്തിന് കയറിയതായിരുന്നു അപ്പോഴാണ് ഹഫ്സയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്നത് അവിടുന്ന് കണ്ടത്. അവിടുന്ന് നോക്കിയതല്ല, അവിടുന്ന് കണ്ടതാണ്. പക്ഷേ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, ആ കണ്ട കാഴ്ച പോലെ ഇബ്നു ഉമറിന് ഒരു ഇൽമായി മാറി. ഇബ്നു ഉമറിന് അതൊരു ഇൽമായി മാറി. ഇബ്നു ഉമർ അതിൽ നിന്ന് തെളിവ് പിടിച്ചു, കാരണം അത് ചുമരുകൾക്ക് ഉള്ളിലായിരുന്നു. അപ്പോൾ അത് ഹറാമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ കിബിലക്ക് നേരെ നമ്മൾ ടോയ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന് മുന്നിട്ടോ പിന്നിട്ടോ ഉണ്ടാക്കാതിരിക്കുക. മുസ്ലിമീങ്ങൾ പൊതുവെ അൽഹംദുലില്ലാഹ് അത് പാലിക്കുന്നവരാണ്, അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പക്ഷെ അതിൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നു, കിബിലക്ക് നിസ്കാരത്തിൽ എന്നാൽ നിങ്ങൾ മുന്നിലേക്ക് തുപ്പരുത്. കാരണം അള്ളാഹു അവന്റെ മുന്നിലുണ്ട്, നിസ്കരിക്കുന്ന ഓരോരുത്തരുടെയും മുന്നിൽ അവന്റെ ഖിബ്ലയുടെ ഭാഗത്ത് അള്ളാഹു ഉണ്ട്. അള്ളാഹുക്ക് അത് യാതൊരു പ്രയാസവുമില്ല. അതിനർത്ഥം അവൻ അവന്റെ പടപ്പുകളിൽ ഇറങ്ങിയിരിക്കുന്നു എന്നല്ല, അള്ളാഹു അവന്റെ പടപ്പുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നല്ല, അവനവന്റെ അർശിന് മുകളിൽ തന്നെയാണ്. അവനവന്റെ അർശിന് മുകളിലായിരിക്കെ നിസ്കരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തിന് മുന്നിൽ ആവാൻ അള്ളാഹുക്ക് യാതൊരു പ്രയാസവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സഹാബത്തിന്റെ അസറിലുള്ളതുപോലെ ഏഴാകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ കൈവെള്ളയിൽ പിടിച്ച കുറച്ച് തരിമണികൾ നിങ്ങൾ പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏഴാകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം. ഇങ്ങനെയുള്ള റബ്ബിനെന്തു പ്രയാസമാണ് നിസ്കരിക്കുന്ന ഓരോരുത്തരുടെയും മുന്നിൽ അവനുണ്ടാകാൻ, അവന്റെ ദുആ കേൾക്കുന്നവനായി അവൻ ഉത്തരം നൽകാൻ അവന്റെ കൂടെ ഉണ്ടാകാൻ അള്ളാഹുക്ക് യാതൊരു പ്രയാസവുമില്ല. അതിനർത്ഥം പടപ്പുകളിൽ അവൻ അവതരിച്ചു എന്നല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റബ്ബിനോടുള്ള അദബാണ് മുന്നിലേക്ക് എന്താക്കരുത്, തുപ്പരുത്, മുന്നിലേക്ക് തുപ്പരുത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ഭാഷയിൽ വിലക്കിയിട്ടുണ്ടല്ലോ നിസ്കരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുക എന്നുള്ളത്. കടുത്ത താക്കീദാണ് വന്നിട്ടുള്ളത്. മുകളിലേക്ക് നോക്കുന്നവർ അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണ് തിരിച്ചുവിട്ടൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കണ്ണ് കാഴ്ച മായ്ക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്, കടുത്ത താക്കീത് വന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, പറയുന്നു അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് ഇതാണ്, നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നമ്മൾ ചിലപ്പോൾ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. ആളുടെ ഹൈബത്ത് കൊണ്ട്, ഗാംഭീര്യം കൊണ്ട് നമ്മൾ താഴേക്ക് നോക്കിപ്പോകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് എല്ലാ ആളമത്വവും ഉള്ളത്, ഏറ്റവും ആളമത്വം എല്ലാ മഹത്വവും ഉള്ളത് റബ്ബിനാണ്. ആ റബ്ബിൻ്റെ മുന്നിൽ അവനുമായുള്ള മുനാജാത്തിന്, അവനുമായുള്ള സംസാരത്തിന് എന്നാൽ എന്താക്കരുത്, മുകളിലേക്ക് നോക്കരുത്, താഴേക്ക് നോക്കുക. താഴെ നോക്കി അങ്ങേയറ്റത്തെ വിനയത്തോടെ നിൽക്കുക. അപ്പോൾ അള്ളാഹു നിസ്കരിക്കുന്നവൻ്റെ മുന്നിലുണ്ട്. ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹ് ഫലിയന്ദുർ അഹദുക്കും ബിമ യുനാജീഹി ബിഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ നിസ്കരിക്കുന്നവനും അള്ളാഹുമായുള്ള സംഭാഷണത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്താണ് റബ്ബിനോട് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു കൊള്ളട്ടെ. എന്തെങ്കിലും പറയരുത്, എന്തെങ്കിലും പറയലപ്പോഴാ ശ്രദ്ധയില്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് നമുക്ക് ബോധമില്ലാതായിപ്പോ. അള്ളാഹു നമുക്ക് നിസ്കാരത്തിൽ ഖുശൂഉ നൽകുമാറാകട്ടെ. ആമീൻ. നമ്മുടെ നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുണ്ടാവും അവൻ്റെ ഇരു താടികൾ നരക്കും. വയസ്സായി, മുസ്ലിമായി, കുറെ കാലം കഴിഞ്ഞ് അവൻ്റെ ഇരു താടികൾ നരച്ചിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം പോലും അവന് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ടാവില്ല. ഒരൊറ്റ നിസ്കാരം പോലും പൂർണ്ണമായ പ്രതിഫലം അവന് കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ കാരണം? ലാ യുസിമ്മു റുകുഅഹ വല സുജൂദഹ വല ഖുശൂഅഹ. റുകുഉം സുജൂദും അതിന്റെ ഖുശൂഉം ഒന്നും അവൻ പൂർത്തിയാക്കാതെ പലപ്പോഴും എത്ര എത്ര നമസ്കാരങ്ങളാണ് എനിക്ക് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഏറ്റവും നമുക്ക് റാഹത്ത് നൽകേണ്ടതും റബ്ബിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടതുമാണ് സലാ, നമസ്കാരം. എന്നാൽ അശ്രദ്ധ കൊണ്ട്, ഗഫലത്ത് കൊണ്ട് എത്ര എത്ര നമസ്കാരങ്ങളിലാണ് നമുക്ക് ഖുശൂ നഷ്ടപ്പെടുന്നത്, എത്ര എത്ര നമസ്കാരങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലമാണ് നമുക്കില്ലാതായി പോകുന്നത്. അള്ളാഹു നമ്മുടെ കുറവുകൾ നികത്തി തരുമാറാകട്ടെ. സലഫുകൾ പറയാറുണ്ട്, ഈ ഉമ്മത്തിൽ നിന്ന് ഖുശൂ നഷ്ടപ്പെടും, നിസ്കാരത്തിലെ ഖുശൂ നഷ്ടപ്പെടും. എത്രത്തോളം നീ ഒരു ജമാഅത്ത് നടക്കുന്ന മസ്ജിദിലേക്ക് കയറിപ്പോയാൽ ഫലാ തറാ ഫിഹാ ഖാശിഅ, ഒരു ജമാഅത്ത് നടക്കുന്ന മസ്ജിദ് ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ ഖുശൂ ഉള്ള ഒരൊറ്റ ഒരുത്തൻ പോലും അവിടെ ഉണ്ടാവുകയില്ല. ഖുശൂ അവിടെ നിസ്കരിക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ശൈത്താൻ അതിന് കിണന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വന്നിട്ടുണ്ട്, നമ്മളെ മറപ്പിക്കാൻ. ഉദ്ഖുർ കഥ, ഉദ്ഖുർ കഥ, അത് ഓർമ്മിക്കുക, ഇത് ഓർമ്മിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ച് കളയാൻ. അള്ളാഹു നമുക്ക് ഖുശൂ നൽകുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുന്നിലോ വലതു ഭാഗത്തോ തുപ്പരുത്, കാരണം യമീനിനെ ബഹുമാനിക്കണം എന്നാണ്, വലതു ഭാഗം. വലാക്കിൻ അൻ യസാരിഹി, എവിടെ തുപ്പുക? ഇടതു ഭാഗത്ത് തുപ്പുക. തഹ്ത ഖദമിഹി, കാലിന്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ കാലത്തെ മസ്ജിദുകൾ അത് എന്താണ്, മണ്ണ് കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം വേണ്ടി വന്ന തുപ്പി എന്താക്കുക? കാലിന്റെ അടിയിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, മസ്ജിദിൽ തുപ്പുക എന്നത് ഖതീഅ, അത് ഖതീഅത്താണ്, തെറ്റാണ്. വകഫാറതുഹ ദഫ്നുഹ, അതിന്റെ കഫാറത്ത് എന്താണ്, അതിന്റെ പ്രായശ്ചിത്തം എന്താണ്, അതിനെ ദഫ്ന ചെയ്യുക. ദഫ്നെന്താ? കുഴിച്ചിട, അതിന്റെ മോൾ മണ്ണ്, അത് മണ്ണിനടിയിലാക്കുക എന്ന്. അതിന്റെ അർത്ഥം എന്തല്ല, ആവശ്യം വരുമ്പോൾ മസ്ജിദിൽ തുപ്പിയിട്ട് കുഴിച്ചിട്ടാ മതി എന്നല്ല, കാരണം ഖതീഅത്ത് എന്നാണ് പറഞ്ഞത്. തുപ്പുക എന്ന് തന്നെ തെറ്റാണ്, കുഴിച്ചിടൽ അതിന്റെ കഫാറത്താണ്. തെറ്റ് ചെയ്തിട്ട് കഫാറത്ത് ചെയ്യാണോ വേണ്ടത്, അല്ല തെറ്റ് ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? തെറ്റ് ചെയ്യാതിരിക്കല്ലേ, അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കുക. അത് പഴയ കാലത്തെ മസ്ജിദുകളിലാണെങ്കിൽ പോലും, അപ്പൊ പിന്നെ ഇതുപോലുള്ള ഈ ആധുനിക കാലത്തെ പോലുള്ള മസ്ജിദുകളിൽ അത് ഒരിക്കലും പാടില്ലാത്തതാണ്. മറിച്ച് നമുക്കങ്ങനെ വന്നാൽ, അങ്ങനെ അത്യാവശ്യം വന്നാൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ടവലോ എന്തെങ്കിലും ഉപയോഗിച്ച് മാത്രമേ അങ്ങനെയുള്ളത് ചെയ്യാൻ പാടുള്ളൂ. അത് നജസായതുകൊണ്ടല്ല, ഒരാളുടെ ഉമിനീരോ അയാളുടെ കഫമോ ഒന്നും എന്തല്ല, നജസല്ല. പിന്നെ അത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളതുകൊണ്ടാണ്. അത് നജസായതുകൊണ്ടല്ല, അതിന്റെ നജാസത്ത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ട്, ഉമിനീർ മനുഷ്യന്റെ ഉമിനീർ നജസല്ല, അയാളുടെ മുക്കിന്ന് വരുന്നതോ വായിന്ന് വരുന്നതോ ഒന്നും നജസല്ല. മറിച്ച് അത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും എന്നതുകൊണ്ടാണ്. അത് ജനങ്ങൾക്കല്ല, അവനവന് പ്രയാസം ഉണ്ടാകുന്ന തന്നെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുമ്പോൾ അതിൽ ശ്വാസം വിടരുത് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ എന്താക്കരുത്, അതിൽ ശ്വാസം വിടരുത്, മുറിച്ചു കുടിക്കുക. ഓട്ടം കുടിക്കുന്നതല്ല, കുടിക്കാതിരിക്കാം. അതിലേക്ക് ശ്വാസം വിടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് പറഞ്ഞു തന്നത്, അതിലേക്ക് ശ്വാസം വിട്ടാൽ ചിലപ്പോൾ മൂക്കുന്ന എന്തെങ്കിലും അതിലേക്ക് പോകും, പിന്നെ അവന് തന്നെ ഈ സംഗതി കുടിക്കാൻ പ്രയാസവും. അത് ചിലപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾ വേറെ ആളുകൾ ഇല്ലെങ്കിലും അവനവൻ തന്നെ പ്രയാസമായി മാറും. അതുകൊണ്ട് അവനവൻ തന്നെ പ്രയാസം ഉണ്ടാകുന്ന കാര്യം ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈകൊണ്ട് ഇസ്തിഞ്ചാ നടത്തരുതെന്ന് പറഞ്ഞു. വലത് കൈകൊണ്ട് മലമൂത്ര വിസർജനം നടത്തരുത്, നജസ് വലത് കൊണ്ട് തൊടാതിരിക്കുക. പണ്ഡിതന്മാർ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് പറഞ്ഞ എന്താ, ഇവൻ തന്നെ പിന്നെ തിന്നാൻ വേണ്ടി കൈ കിട്ടുമ്പോൾ ഉച്ഛ്വാസം അതില്ലാതെ അങ്ങനെ ഇല്ലാതിരിക്കാൻ, അതാണ് ഉലമ അതിന് ആ ഇങ്ങനെയുള്ള ഹദീസുകളുടെ ഹിക്മത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആളുകൾക്ക് മറ്റുള്ളവർക്കോ നമുക്കോ തന്നെയോ പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ഇതുപോലുള്ളത് ചെയ്യാതിരിക്കുക. അത് മസ്ജിദിൽ മാത്രമല്ല, പുറത്തായാലും ചില ആളുകൾക്കാണ് ഏത് സമയത്ത് ഹാഹോന്ന് ഇങ്ങനെ തുപ്പി നടക്കുക, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ. അത് ശരിയല്ല, അത് മുറുഅത്തിനെതിരാണ്, അത് മാന്യതക്കെതിരാണ്. അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ, അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ ചെയ്യാതിരിക്കുക. അതതിൻ്റെ മഖാമിൽ ഒന്ന് ഒഴിഞ്ഞു പോയിട്ട് വേറെ എവിടെയെങ്കിലും ചെയ്യുക. ആളുകളെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ നജാസത്തല്ല, മറിച്ചത് പ്രയാസമുണ്ടാക്കും എന്നതുകൊണ്ടാണ്. വലാക്കൻ അന്യസാരിഹി ഔ തഹ്ത ഖദമിഹി, ഇടതുഭാഗത്ത് കാലിന്റെ അടിയിൽ ആണ് തുപ്പേണ്ടത്, തുപ്പേണ്ടി വന്നാൽ. വഖൗലിഹി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇത് മഹത്തായ ഒരു ദുആ ആണ്. എല്ലാവരും ഈ ദുആ പഠിക്കേണ്ടതാണ്. ഈ ദുആ നോക്കുക, അള്ളാഹുവിന്റെ സിഫത്തുകൾ ഈ ദുആയിൽ ധാരാളമായി വന്നിരിക്കുന്നു. اللهم رب السماوات السبع ورب الارض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى منزل التوراة والانجيل والفرقان اعوذ بك من شر كل دابة انت اخذ بناصيتها انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء وانت الظاهر فليس فوقك شيء وانت الباطن فليس دونك شيء اقضي عني الدين واغنني من الفقر. رسول الله صلى الله عليه وسلم دعاء ചെയ്യാറുണ്ടായിരുന്നു. اللهم امام مسلم روايه هذا الحديث عنه. اللهم رب السماوات السبع ഏഴ് ആകാശങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ورب الارض ഭൂമിയുടെ റബ്ബായ അല്ലാഹുവേ, ورب العرش العظيم മഹത്തായ അർശിന്റെ സിംഹാസനത്തിന്റെ റബ്ബായ അല്ലാഹുവേ, ربنا ورب كل شيء ഞങ്ങളുടെയും എല്ലാത്തിൻ്റെയും റബ്ബായ അല്ലാഹുവേ, ഫാലിഖൽ ഹബ്ബി വന്നവ, അല്ലാഹു ഫാലിഖുൽ ഹബ്ബി വന്നവ ആണ്. ഫാലിഖ് എന്നാൽ പിളർത്തിക്കൊണ്ടുവരുന്നവൻ, അൽ ഹബ്ബി, ഹബ് എന്നാൽ ധാന്യമണികൾ, നവ എന്നാൽ കുരു, ഈത്തപ്പഴത്തിൻ്റെ കുരു പോലുള്ള കുരു, ഇത് പിളർത്തി അതിൽ നിന്ന് ചെടികൾ, അതിൽ നിന്ന് ചെടികൾ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നവ അവനായ റബ്ബേ. മുൻസില തൗറാത്ത് വൽ ഇൻജീൽ വൽ ഫുർഖാൻ, തൗറാത്തും ഇൻജീലും ഫുർഖാനും അഥവാ ഖുർആനും ഇറക്കിയവനായ അല്ലാഹുവേ, അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷപ്പെടുന്നു, മിൻ ശർരി കുല്ലി ദാബ്ബത്തിൻ, എല്ലാ ദാബ്ബത്തിൽ നിന്നും. ദാബ്ബത്ത് എന്താ? ജന്തു എല്ലാം. അന്ത ആഖിദു ബിനാസിയതിഹ, അതിൻ്റെ എല്ലാം നാസിയത്ത് അല്ലാഹുവേ നീ പിടിച്ചിരിക്കുന്നു. നാസിയത്ത് എന്നാൽ മലയാളത്തിൽ അതിന് ഖുർആൻ പരിഭാഷകളിലൊക്കെ കുടുമ എന്ന് അർത്ഥം കാണുന്നു. പക്ഷേ മലയാളത്തിൽ കുടുമ എന്ന വാക്ക് പ്രയോഗിക്കാറുള്ളത് വല്ലാഹു അലം പിൻഭാഗത്തുള്ള മുടിക്കാണ്. പിൻഭാഗത്ത് ഇങ്ങനെ ബാക്കി വെച്ച പഴയ ചില സമുദായങ്ങൾ അങ്ങനെ മുടിയെടുക്കാറുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ നാസിയത്തിന്റെ അർത്ഥം മുന്നിലുള്ള മുടിയാണ്, ഒരാളുടെ മുൻഭാഗത്തുള്ള നെറ്റിയോട് ചേർന്നിട്ടുള്ള മുടി, അതാണ് നാസിയത്ത് എന്ന് പറയാം. അള്ളാഹു എല്ലാത്തിൻ്റെയും നാസിയത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ്, അവനാണ് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അൻതൽ ഔവൽ ഫലൈസ ഖബ്ലക ശൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻതൽ ഔവൽ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അൻതൽ ഔവൽ, നീയാണ് അൽ ഔവൽ. അൽ ഔവൽ എന്നാൽ ആദ്യമേ ഉള്ളവൻ. ഫലൈസ ഖബ്ലക ശൈ, നിനക്ക് മുമ്പ് ഒന്നില്ല. അള്ളാഹുക്ക് മുമ്പ് എന്നൊരവസ്ഥയുണ്ടോ? ഇല്ല. അള്ളാഹു മുമ്പേ ഉള്ളവനാണ്, അവന് മുമ്പ് യാതൊന്നുമില്ല. അവന്റെ മുമ്പ് യാതൊന്നുമില്ല, അവന് മുമ്പൊന്നില്ല, അവൻ മുമ്പേ ഉള്ളവനാണ്. വാൻതൽ ആഖിർ, അല്ലാഹുവെ നീയാണ് ആഖിർ, അവസാനമുള്ളവൻ. ഫലൈസ ബഅദക ശൈ, നിനക്ക് ശേഷമൊന്നുമില്ല. وانت الاخر فليس بعدك شيء, الله هو الله ونيانا الاخر اوسانم ഉള്ളവൻ. فليس بعدك شيء, നിനക്ക് ശേഷമൊന്നുമില്ല. അല്ലാഹു എന്നെന്നും ഉള്ളവനാണ്, അവൻ മരിക്കുകയോ അവൻ ഉറങ്ങി പോവുകയോ ഇല്ല. ചില ആളുകൾക്ക് അല്ലാഹു ഖുലൂദ് നൽകുമെങ്കിൽ അത് അല്ലാഹു നൽകിയ ഖുലൂദാണ്. അല്ലാഹു സ്വർഗ്ഗവാസികൾക്ക് ഖുലൂദ് നൽകും, അവർ ശാശ്വതരായിരിക്കും, അവർ മരിക്കുകയില്ല. അതിനർത്ഥം അള്ളാഹുവിന്റെ ഹയാത്ത് പോലെയാണ് അവരുടെ ഹയാത്ത് എന്നാണോ? അല്ല, അവരുടെ ഖുലൂദ് അള്ളാഹു നൽകിയതാണ്. അവർക്ക് ഇല്ലായ്മ എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു, എന്നാൽ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. വാൻത അല്ലാഹിർ, അള്ളാഹു നീയാണ് അല്ലാഹിർ. ലാഹിർ എന്നാൽ പുറത്തുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹു നീയാണ് എല്ലാത്തിനും മുകളിലുള്ളവൻ. ലാഹിർ എല്ലാത്തിൻ്റെയും മുകളിലാണ് ഉണ്ടാവുക, മുകളിലുള്ളതിനെ ലാഹിർ എന്ന് പറയുകയുള്ളൂ. അള്ളാഹു നീയാണ് ഏറ്റവും മുകളിലുള്ളവൻ. فليس فوقك شيء, നിനക്ക് മുകളിലൊന്നുമില്ല. നോക്കൂ എത്ര ഭംഗിയിലാണ് ഈ ദുആയിൽ അള്ളാഹുവിന്റെ ഈ രണ്ട് സിഫത്തുകളും ഒരുമിച്ച് വന്നിട്ടുള്ളത്. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണുള്ളത്, എന്നാലും അൻതൽ ബാത്തിൻ, നീയാണ് ഉള്ളിലുള്ളത്. ഫലൈസ ദൂനക ശൈ, നിന്നെക്കാൾ അടുത്ത് മറ്റാരുമില്ല. നിന്നെക്കാൾ അടുത്ത് മറ്റാരുമില്ല. അള്ളാഹുവിന്റെ ഇൽമ് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും അവന്റെ ഇഹാത്തത്ത് കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ഏറ്റവും അടുത്തവൻ, അവനേക്കാളും അടുത്ത മറ്റാരുമില്ല. അതിന്റെ അർത്ഥം അവന്റെ പടപ്പുകളിൽ അവൻ അവതരിച്ചു എന്നല്ല, നമുക്കിടയിൽ അള്ളാഹു ഇറങ്ങിയിരിക്കുന്നു എന്നല്ല. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. അവനവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ അടുത്തുണ്ട് അവന്റെ ഇൽമ് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഇഹാത്തത്ത് കൊണ്ടും. സുബ്ഹാനഹു വതആല. ഇഖ്ദി അന്നി അദ്ദൈൻ, ഇങ്ങനെയുള്ളവനായ റബ്ബേ നീ എന്റെ കടം വീട്ടേണമേ. ഇഖ്ദി അന്നി അദ്ദൈൻ, പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ രണ്ട് കടവും ഉൾപ്പെടുന്നതാണ്. ഒന്ന് അള്ളാഹുവിനോടല്ല നമ്മുടെ കടം, അള്ളാഹുവിനോടുള്ള ഹക്ക്. രണ്ട്, അവന്റെ പടപ്പുകളോടല്ല നമ്മുടെ ദൈവം. ഇത് രണ്ടും വീട്ടാൻ നമ്മൾ സഹായിക്കേണ്ടത് അള്ളാഹുവാണ്. ഇഖ്ദി അന്നി അദ്ദൈൻ വഗ്നിനി മിനൽ ഫഖർ, വഗ്നിനി നീ എനിക്ക് ഗിന നൽകണമേ, ഐശ്വര്യം നൽകണമേ. മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും. കാരണം ഫഖർ, ദാരിദ്ര്യം എന്നത് ഒരു പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചില ആളുകൾ പറയും റസൂലുള്ളാ അള്ളാഹുവിനോട് എന്നെ മിസ്കീനായി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് അങ്ങനെ ഒരു ദുആ സഹീഹായി വന്നിട്ടില്ല. ഇനി ഒരു ദുആയിൽ അങ്ങനെ വന്നിട്ടുണ്ട്, അത് സഹീഹല്ല. ആണെങ്കിൽ തന്നെ, ആണെന്ന് സങ്കല്പിച്ചു കൊടുത്താൽ തന്നെ, അവിടെ മിസ്കീൻ എന്നാൽ അതിന്റെ അർത്ഥം വിനയമുള്ളവൻ എന്നാണ്, താഴ്മയുള്ളവൻ. ഖുർആനിലുണ്ടല്ലോ, വമാ ദഉഫു വമസ്തകാനു, അവർ ദുർബലരായില്ല, അവർ താണുകൊടുത്തില്ല എന്ന് പറയാൻ അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ച പദന്താ വമസ്തകാനു ഇസ്തിക്കാന. ആ രൂപത്തിൽ മിസ്കീനാക്കല്ലേ എന്നേ അതിന് അർത്ഥം വരുള്ളൂ. പക്ഷെ ആ ഹദീസ് ആകട്ടെ സഹീഹുമല്ല. അപ്പൊ മിസ്കീനായി മരിപ്പിക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടില്ല. ചില ആളുകൾ മൗലാമാർക്ക് അങ്ങനെ പറയാറുണ്ട്, പ്രസംഗിക്കാരൻ. ചില പ്രാസംഗികന്മാർക്ക് അങ്ങനെ പറയാറുണ്ട്. ശരിയല്ല. കാരണം ദാരിദ്ര്യം, പ്രയാസം എന്നത് അള്ളാഹുവിനോട് ഒരിക്കലും ചോദിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അൽഹംദുലില്ലാ. അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഖൈർ ചോദിക്കാനേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ ദുആയിൽ നോക്ക്, വഖ്നി മിനൽ ഫഖർ, അള്ളാഹു എന്നെ ഫഖറിൽ നിന്ന് നീ എനിക്ക് ഗിന നൽകണമേ, ഐശ്വര്യം നൽകണമേ. വേറെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു മക്ഫീനി ബി ഹലാലിക അൻ ഹറാമിക, അള്ളാഹു നീ ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കി തരണമേ ഹറാമിൽ നിന്ന്. ഹറാമ് ചെയ്യാതെ ഹലാൽ കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണമേ. അള്ളാഹു മക്ഫീനി ബി ഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക, അള്ളാഹു നിന്നെ കൊണ്ട് നീ തന്നെ എനിക്ക് ഗിന നൽകണമേ, മറ്റുള്ളവരിലേക്ക് ഞാൻ ചെല്ലാത്ത രൂപത്തിൽ. വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക, നിന്റെ ഔദാര്യം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ചെല്ലാതെ നീ എനിക്ക് മതിയാക്കി തരണമേ, ഗിന നൽകണമേ. ഇത് കടം കൊണ്ട് ബുദ്ധിമുട്ടിയ സഹാബത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. അവരുടെ കടം ഇതുകൊണ്ട് വീടിയിട്ടുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ. وقوله لما رفع اصواته اصحابه اصواتهم بالذكر അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ദിക്ർ ചൊല്ലുമ്പോൾ ശബ്ദമുയർത്തി. നമുക്കറിയാം യാത്ര ചെയ്യുമ്പോൾ ഉയർന്ന സ്ഥലത്തേക്ക് കയറിയാൽ സഹാബത്ത് ചൊല്ലാറുണ്ടായിരുന്നു അള്ളാഹു അക്ബർ എന്ന് പറയാറുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങിയാൽ അവരെന്ത് പറയാറുണ്ട്? സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് മുകളിലേക്ക് കയറിയാൽ നമ്മൾ കബീറായി എന്ന് തോന്നണ്ട ആർക്കും. അപ്പൊ പറയാം അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയ. താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു പ്രയാസം. അപ്പൊ താഴേക്ക് ഇറങ്ങിയാൽ ആ താഴെ എല്ലാ കുഴികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ ബീദിനില്ലാ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും തസ്ബീഹ് കൊണ്ട്. കാരണം വലിയൊരു കുഴിയിൽ, കടലിന്റെ അടിയിൽ, മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടപ്പോ അള്ളാഹു രക്ഷപ്പെടുത്തിയ തസ്ബീഹ് കൊണ്ടാണ്. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ വയറ്റ് മീനിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കിടക്കുമായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുകൊണ്ട് താഴെ കയറുമ്പോൾ സുബ്ഹാന അള്ളാഹ്, മുകളിൽ കയറുമ്പോൾ അള്ളാഹു അക്ബർ. ഇതാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് ഇബ്നു ഹജർ അൽഅസ്ഖലാനി ഫതുൽ ബാരി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇത് സഹാബത്തൊന്ന് ഉറക്കെ ചൊല്ലിയപ്പോ, ഒച്ചത്തിൽ ചൊല്ലിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യോ അന്നാസ്, ഏയ് ജനങ്ങളെ, ഇർബഉ ഇർബഉ അലാം ഫുസിക്കും. ഇതിൽ ഇർബഉ എന്നാണ് ഉള്ളത്, ഇർബഉ എന്നാണ്. ശരി, നിങ്ങളൊന്ന് പതുക്കെ ചൊല്ലുക, റിഫ്ക് കാണിക്കുക. നിങ്ങൾ വിളിക്കുന്നത് അസമ്മ കേൾക്കാത്തവനെയോ, വല ഗായിബ ഇവിടെ ഇല്ലാത്തവനെയോ അല്ല, ദൂരമുള്ളവനെയോ അല്ല. ഇന്നമ തദഊന, മറിച്ച് നിങ്ങൾ ദുആ ചെയ്യുന്നത് സമീഅൻ ഖരീബ, ദുആ കേൾക്കുന്നവനായ ഖരീബായ അടുത്തുള്ളവനെയാണ്. അപ്പൊ നോക്ക്, അള്ളാഹു അടുത്തുണ്ട് എന്ന് പറഞ്ഞിടത്തൊക്കെ ഖുർആനിലും ഹദീസിലും നമുക്ക് അള്ളാഹിന്റെ സമ, അള്ളാഹിനെ കേൾക്കുക, അള്ളാഹു അറിയുക, അള്ളാഹു ഉത്തരം നൽകുക പോലെയുള്ള വാക്കുകൾ നമുക്ക് ഒന്നിച്ച് കാണാം. കാരണം എന്താ? ഉത്തരം നൽകുന്നവനായ അള്ളാഹു അടുത്തുണ്ട്, അള്ളാഹു കേൾക്കുന്ന അവന്റെ ഇൽമ കൊണ്ടും കുദ്രത്ത് കൊണ്ടും അവൻ അടുത്തുണ്ട് എന്നാണ് അതിന്റെ ഉദ്ദേശം. അവന്റെ ഇഹാത്തത്ത് കൊണ്ട് അവൻ അടുത്തുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദീ തദഊനഹു അഖറബു ഇലാ ഹദികും മിൻ ഉനുഖി റാഹിലതിഹി. ഇന്നല്ലദീ തദഊനഹു, നിങ്ങൾ ദുആ ചെയ്യുന്നവനായ അള്ളാഹു, അഖറബു ഇലാ ഹദികും, നിങ്ങളെല്ലാം ഓരോരുത്തരോടും അടുത്തുണ്ട്. മിൻ ഉനുഖി റാഹിലതിഹി, നിങ്ങളുടെ ഓരോരുത്തരുടെയും റാഹിലത്തിന്റെ, വാഹനമൃഗത്തിന്റെ കഴുത്ത്, അതത്ര അടുത്താണുള്ളത്. ഒരാള് കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ കയറിയിരുന്നാൽ ആ ജന്തുവിന്റെ കഴുത്ത് ഇയാളുമായി എത്ര അടുത്താണുള്ളത്, അതിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ ഓരോരുത്തരോടും അടുത്തുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖൗലിഹി, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. കമാ തറൗന അൽ ഖമറ ലൈലത്തുൽ ബദ്രി, ബദറിന്റെ രാത്രി അഥവാ നല്ല പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ, പതിനാലാം രാവിൽ. കമാ തറൗന അൽ ഖമറ, നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹു നിങ്ങൾ കാണും. എന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ കാണാൻ ചന്ദ്രനെ പോലെ ആകും എന്നല്ല, മറിച്ച് ചന്ദ്രനെ എത്ര വ്യക്തമായ രൂപത്തിൽ കാണുന്നുവോ അത്രയും വ്യക്തമായി സ്വർഗത്തിൽ മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണും. ആ വ്യക്തതയോടാണ് അവിടെ തശ്ബീഹ് ഉള്ളത്. ലാ തുദാമൂന ഫീ റുഇയതിഹി, ലാ തുദാമൂന എന്നും ലാ തുദാമൂന എന്നും വായിക്കാം. അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഫഇൻ ഇസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അല്ലാ തുഗ്ലബു അലാ സലാത്തിൻ ഖബ്ല തുലുഇ ശംസി വസലാത്തിൻ ഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സാധിക്കുമെങ്കിൽ, ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു, നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുമെങ്കിൽ, അലാ സലാത്തിൻ ഒരു നിസ്കാരം, ഖബ്ല തുലുഇ ശംസി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരം, അതേതാ? സുബ്ഹ്, സുബ്ഹ് നിസ്കാരം, അതിന്റെ നേരത്തെ നഷ്ടപ്പെടാതെ നിസ്കരിക്കുക. വസലാത്തിൻ ഖബ്ല ഗുറൂബിഹാ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരം, അതേതാ? അസർ, സലാത്തുൽ അസർ. ഫർദായ നിസ്കാരങ്ങളിൽ ഏറ്റവും ഫദ്ലുള്ള രണ്ട് നിസ്കാരങ്ങൾ ഇതാണ്, അസറും സുബ്ഹും. ഇത് രണ്ടും നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക, അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫഫഅലു, അത് നിങ്ങൾ ചെയ്യുക. ഇത് എന്തിനുള്ള മാർഗമാണ്? അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള മാർഗമാണ്. കാരണം രണ്ടു തവണ ഓരോ ദിവസവും റബ്ബിനെ കാണാൻ അവസരം ഉണ്ടാവുന്നുള്ളതാണ്. ഈ രണ്ട് നിസ്കാരങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇത് റുഇയത്തുള്ള, മുഅ്മിനുകൾ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണും എന്നതിന് ഹദീസിൽ നിന്നുള്ള തെളിവാണ്. ഖുർആനിന്റെ ആയത്തുകളിൽ നേരത്തെ വന്നിട്ടുള്ളത് പോലെ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ആയത്തുകളിൽ നിന്നും പിന്നീട് ഹദീസുകളിൽ നിന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഒരുപാട് തെളിവുകൾ ഈ കിതാബിൽ പറഞ്ഞു തന്നിരിക്കുന്നു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. والله تعالى اعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك